Namah Shivai. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
നമ്മൾ രാവിലെ ചർച്ച ചെയ്തത് പ്രധാനമായ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ്. ഒന്ന്, നിഭേദി പുതശ്ചന, ആത്മജ്ഞാനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. ഒന്നിനെയും ഭയക്കുന്നില്ല. ഭാഷകാരൻ പറഞ്ഞു, ഒന്ന് ഭയമില്ല, മറ്റൊന്നും ഭയത്തിന് നിമിത്തങ്ങളുമില്ല എന്ന് പറഞ്ഞു. ഭയമില്ലെന്നോ അല്ലെങ്കിൽ ഭയത്തിന് നിമിത്തമില്ലെന്നോ പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത് ചർച്ച ചെയ്യുന്നത് അപ്രാപ്യ മനസ്സാസഹ, അതാണ് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. എത്തോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാസഹ. വാക്കും മനസ്സും പിൻവലിയുന്നു, മനസ്സും പിൻവലിയുന്നു. അപ്പൊ രണ്ടാമത്തെ ഭാഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞതിനു ശേഷം പലരും പറഞ്ഞു പരിപാടി ഗംഭീരമായിരുന്നു. എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ആർക്കറിയത്തില്ല. പരിപാടി ഗംഭീരമായിരുന്നു, പക്ഷെ എന്താ പരിപാടി അതറിയില്ല. ചുരുക്കത്തിൽ ഞാൻ രാവിലെ 9:30 കണ്ഠക്ഷോഭം നടത്തിയത് വ്യർത്ഥം. അതുകൊണ്ട് ആ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് അപ്രാപ്യ മനസ്സാസഹ. ഇതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണോ? മനസ്സിലാകാത്തതെല്ലാം കേമെന്ന് പറയുന്നവരാണ് മുമ്പേ ഇരിക്കുന്നതെങ്കിൽ ഞാനും കേമനാകും, എന്റെ പറച്ചിലും കേമനാകും. പക്ഷെ വിശേഷതയൊന്നും അതുകൊണ്ട് ആ കാര്യം ഒന്നുകൂടെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്താണ് അപ്രാപ്യ മനസ്സാസ? അതായത് ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിന്റെ അനുഭവം വേണം, ഇതെല്ലാം ആത്മാവിന്റെ അനുഭവത്തിന് വേണ്ടിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് ആത്മാനുഭവം. അപ്പൊ ആത്മാനുഭവത്തെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ അനുഭവിക്കുന്നു. പുസ്തകം എന്റെ അറിവിന് വിഷയമാണ്. എന്റെ എല്ലാ രൂപഭാവങ്ങളോടുകൂടി ഞാനിതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. ഇതുപോലെ ആത്മാവ് തന്റെ സ്വരൂപത്തെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിച്ചത് എങ്ങനെയായിരിക്കും? ചിലർ പറയുന്നു അതിനെ അനുഭവിക്കുന്നത് ജ്ഞാനമായിട്ടാണ്. ചിലർ പറയും അല്ലാതെ ഉണ്മയായി സത്തായി അനുഭവിക്കുന്നു. മറ്റു ചിലടത്ത് പറയും അത് ആനന്ദമായി അനുഭവിക്കുന്നു. സർവത്ര നമ്മുടെ സങ്കല്പം എന്താണോ നമ്മുടെ ബുദ്ധിക്ക് വിഷയമായി അതിനെ അനുഭവിക്കുന്നു. പക്ഷെ ഇവിടെ ശ്രുതി എന്ന് പറഞ്ഞു മനസ്സാസഹ, മനസ്സ് പിൻവാങ്ങുന്നു. മനസ്സിനർത്ഥം എന്ന് പറഞ്ഞു ഭാഷകാരൻ ബുദ്ധി. മനസ്സ് ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് അത് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞത് എന്താ? നമ്മുടെ ധാരണ ശരിയല്ല. നമ്മുടെ ബുദ്ധിക്ക് അതിനെ അനുഭവിക്കാൻ കഴിയില്ല. അതിന് അനുഭവമെന്നോ അനുഭൂതിയെന്നോ എന്തെയാണോ പറയും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരും, എന്നാൽ പിന്നെ എന്തായി ബ്രഹ്മജ്ഞാനം? അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രയോജനം എന്താ? ബ്രഹ്മത്തെ അനുഭവിക്കുന്ന ഒരു ജ്ഞാനമില്ലെങ്കിൽ, ഞാനത് വേറെ രീതി പറയുകയാണ്, ഇപ്പോ ബ്രഹ്മത്തെ അനുഭവിക്കുന്ന ഒരു ജ്ഞാനമില്ലെങ്കിൽ പിന്നെന്താ ബ്രഹ്മജ്ഞാനം? അപ്പൊ ബ്രഹ്മജ്ഞാനം എന്താണ്? ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ്, അതിന് ശ്രുതി അല്ലെങ്കിൽ ഗുരു ഒരാളെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ജ്ഞാനം, അത് തന്നെയാണ് ബ്രഹ്മജ്ഞാനം. അപ്പൊ പുസ്തകജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ കണ്ണുകൊണ്ട് പുസ്തകത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം. ശരി, കണ്ണുകൊണ്ട് പുസ്തകത്തെ കണ്ടില്ല, ഒരാൾ പറഞ്ഞു മീശപ്പുറത്തൊരു പുസ്തകം ഇരിപ്പുണ്ട്, അപ്പോഴും പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നുണ്ടല്ലോ. നേരിട്ട് കണ്ടപ്പോഴും പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി. ഈ രണ്ട് ജ്ഞാനം തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ പറയും, ഒന്ന് പ്രത്യക്ഷമായ ജ്ഞാനം, മറ്റൊന്ന് പരോക്ഷമായ ജ്ഞാനം. അത് നമ്മൾ സാധാരണ പറയും. അല്ലെങ്കിൽ ഒന്ന് അപരോക്ഷമായ ജ്ഞാനം, രണ്ടും പറയാം. ശബ്ദത്തിന് വ്യത്യാസം. പുസ്തകത്തെ നേരിട്ട് കണ്ടപ്പോണ്ടായ ജ്ഞാനം, അപരോക്ഷമായ ജ്ഞാനം. ഒരാൾ പുസ്തകം മേശപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിലുണ്ടായ ജ്ഞാനം, പരോക്ഷമായ ജ്ഞാനം എന്ന് നമ്മൾ സാധാരണ പറയും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അങ്ങനെ പറയാൻ കാരണം, കാരണം ഒരിടത്ത് പുസ്തകത്തെ കണ്ണുകൊണ്ട് കാണുന്നു, കണ്ടിട്ട് ഇത് പുസ്തകമാണെന്ന് അറിവുണ്ടാകും. അതിനാണ് നമ്മൾ അപരോക്ഷമെന്നോ അല്ലെങ്കിൽ പ്രത്യക്ഷമെന്നോ പറയുന്നത്. തൽക്കാലം രണ്ട് ശബ്ദം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും. ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടറിഞ്ഞ ജ്ഞാനം, അതിനെ നമ്മൾ പറയുന്നത് അത് പരോക്ഷ ജ്ഞാനമാണ്. പരോക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമല്ല എന്നെടുത്താൽ മതി, അറിവുണ്ടായി, പക്ഷെ അതിനെ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നു. ഈ രണ്ട് ജ്ഞാനത്തെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്നിനെ പരോക്ഷമെന്ന് പറഞ്ഞത് ആ ജ്ഞാനം പരോക്ഷമായതുകൊണ്ടല്ല. ജ്ഞാനത്തിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയില്ല. ജ്ഞാനം എപ്പോഴും അപരോക്ഷമാണ്. പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോഴും ജ്ഞാനമുണ്ടായി, പുസ്തകത്തെ നേരിട്ട് കാണുമ്പോഴും ജ്ഞാനമുണ്ടായി. ഒന്നിന് നമ്മൾ പരോക്ഷ ജ്ഞാനം എന്തുകൊണ്ട് പറയുന്നു? അവിടെ നമ്മൾ പുസ്തകത്തെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനത്തിന്റെ വിഷയം പരോക്ഷമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ പറയും ചിന്തിക്കാതെ അത് പരോക്ഷ ജ്ഞാനമാണെന്ന്. പരോക്ഷ ജ്ഞാനത്തിന്റെ അർത്ഥം എന്താണ്? പരോക്ഷ വിഷയക ജ്ഞാനം, പരോക്ഷമായ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം. നേരിട്ട് കാണുമ്പോഴോ വിഷയം അപരോക്ഷമായി, പ്രത്യക്ഷമായി. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ജ്ഞാനം അപരോക്ഷമാണ് അല്ലെങ്കിൽ പ്രത്യക്ഷമാണ്. അത് ശരിയാണ്, പക്ഷെ മറുസ്ഥലത്ത് ശരിയല്ല. മറുസ്ഥലത്ത് നമ്മൾ ജ്ഞാനം പരോക്ഷമെന്ന് പറഞ്ഞ് ശരിയല്ല. അവിടെ എന്താണ് പരോക്ഷമായത്? വിഷയമാണ്, ജ്ഞാനമല്ല. എന്തുകൊണ്ട്? അവിടെയും ജ്ഞാനമുണ്ട്, ഇവിടെയും ജ്ഞാനമുണ്ട്. ജ്ഞാനം രണ്ടിടത്തും ഒരുപോലെയാണ്. അവിടെയും നമ്മൾ പുസ്തകത്തെ അറിഞ്ഞു, ഇവിടെയും പുസ്തകത്തെ അറിയുന്നു. രണ്ടിടത്തും എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനം? പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ട് ജ്ഞാനം രണ്ട് സ്ഥലത്തുമുണ്ട്. രണ്ടിടത്തും ജ്ഞാനം അപരോക്ഷമാണ് അല്ലെങ്കിൽ പ്രത്യക്ഷമാണ്. പക്ഷേ ഒരു സ്ഥലത്ത് പുസ്തകം പ്രത്യക്ഷമാണ്, ഒരു സ്ഥലത്ത് പുസ്തകം പ്രത്യക്ഷമാണ്. ഈ രണ്ട് ജ്ഞാനം ഒരുപോലെയാണോ? അല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യക്ഷമായി കാണുന്നു, പ്രത്യക്ഷമായി കാണുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ പറഞ്ഞ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചിരിക്കുന്നു. പുസ്തകത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ മാറി, എല്ലാം മാറി. അവിടെ ജ്ഞാനത്തോടൊപ്പം മറ്റൊന്നുമില്ല. ജ്ഞാനത്തോടൊപ്പം സംശയമോ അജ്ഞാനമോ ഇല്ല. പക്ഷെ പുസ്തകത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ അവിടെ ജ്ഞാനത്തോടൊപ്പം പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അജ്ഞാനവും ഉണ്ടാകാം, ഭ്രാന്തിയും ഉണ്ടാകാം. അവിടെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം പ്രത്യക്ഷമാണെങ്കിലും അതോടൊപ്പം അജ്ഞാന സംശയ വിപര്യങ്ങൾ ഉണ്ടായി. ഇവിടെ പുസ്തകത്തെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ ആ അജ്ഞാന സംശയ വിപര്യങ്ങൾ മാറി. നമുക്ക് ഇപ്പോൾ മാത്രമേ പറയാൻ ധൈര്യമുള്ളൂ, എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമായ ജ്ഞാനമുണ്ടായിരുന്നു. മറ്റു കേട്ട സമയത്തുള്ള ആ ജ്ഞാനത്തെക്കുറിച്ച് എനിക്ക് പറയാൻ ധൈര്യമില്ല. എന്തുകൊണ്ട്? അവിടെ എനിക്ക് സംശയവും അജ്ഞാനം എല്ലാം ഉണ്ട്. എന്നാലും ആ ജ്ഞാനത്തെ എന്തുകൊണ്ട് അപരോക്ഷം എന്ന് പറയുന്നു? കാരണം ഒരു ജ്ഞാനം ഉള്ളിലുണ്ടാകുക, അത് മറഞ്ഞിരിക്കുക, അത് സാധ്യമല്ല. ജ്ഞാനം ഉണ്ടായാൽ അതിന് മറയാൻ ഇടമില്ല, അത് സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. വിഷയം മറയാം, വിഷയം വെളിപ്പെടാതിരിക്കാം, വെളിപ്പെടാം, പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല. അതുകൊണ്ട് ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഏതുപോലെ വെളിച്ചം പ്രകാശിക്കുന്നു, പ്രകാശിച്ചാൽ അതിന് പിന്നെ ഇരുളായിരിക്കാൻ കഴിയില്ല. പ്രകാശിക്കുന്നത് വരെ അവിടെ ഇരുളായിരുന്നു, പ്രകാശിച്ചു കഴിഞ്ഞാൽ വെളിച്ചം വെളിച്ചമായി തന്നെ ഇരിക്കുന്നു. അതിന് രണ്ട് രൂപമില്ല വെളിച്ചത്തിന്. ഇരുളെന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, ഒരു പദാർത്ഥമുണ്ട്. പക്ഷെ വെളിച്ചത്തിന് സ്വയം രണ്ടായിരിക്കാൻ പറ്റില്ല, വെളിച്ചത്തിന് എപ്പോഴും വെളിച്ചമായി ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വെളിച്ചത്തിന് മറ്റൊരു വെളിച്ചത്തിന്റെ സഹായം ആവശ്യമില്ലാതെ വരുന്നത്. അതുപോലെ ജ്ഞാനത്തിനും സദാ ജ്ഞാനമായിരിക്കാനേ പറ്റൂ. ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? അപരോക്ഷത. അതുകൊണ്ട് ജ്ഞാനത്തിനൊരിക്കലും പരോക്ഷമാകാൻ കഴിയില്ല. അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് വിഷയത്തിന്റെ പരോക്ഷത അപരോക്ഷതയെ കണക്കിലെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തോടൊപ്പം സംശയ വിപര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ ജ്ഞാനത്തെ പരോക്ഷമെന്ന് പറയുന്നു. പക്ഷെ ജ്ഞാനം പരോക്ഷമല്ല, അത് അപരോക്ഷമാണ്. ഇനി ആത്മജ്ഞാനത്തിലേക്ക് വരാം. നമ്മൾ പരാതിപ്പെടുന്ന എന്താണ്? ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. അതാണ് നമ്മുടെ പരാതി. എന്തൊക്കെ ചെയ്തിട്ടും ആത്മാനുഭവം ഉണ്ടാകുന്നില്ല. അതിനെന്ത് വേണം? ആത്മജ്ഞാനം വേണം. ആത്മജ്ഞാനം കൊണ്ട് ആത്മാവിന്റെ അനുഭവം ഉണ്ടാവണം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രുതി എന്ന് പറയുന്നത് ജ്ഞാനം അവിടെ പ്രവർത്തിക്കുന്നില്ല. ആത്മാവിനെ വിഷയമാക്കാൻ ജ്ഞാനത്തിന് കഴിയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അത് ലഘുവായി മനസ്സിലാക്കാൻ എന്താണ്? വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. സൂര്യനെ പ്രകാശിപ്പിക്കാൻ മേൽനിരി വെളിച്ചത്തിന്റെ ആവശ്യമില്ല. പിന്നെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നതിനൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല. പുസ്തകം അങ്ങനെയല്ല, ജ്ഞാനത്തിന് വിഷയമാകുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള പ്രത്യക്ഷമായ ജ്ഞാനമുണ്ടായി എന്ന് നമുക്ക് പറയാം. ഇത് വിഷയമാകുന്നുണ്ട്. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. പുസ്തകം ഒരിക്കൽ അപ്രത്യക്ഷമായിരുന്നു, പിന്നീട് പ്രത്യക്ഷമായി, ഇനി വീണ്ടും ഇത് അപ്രത്യക്ഷമാകും. ആത്മാവെന്നല്ല, നിത്യ അപരോക്ഷം. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സാക്ഷാത് അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ അതിന്റെ അനുഭവത്തിന് അതിനെ പ്രകാശിപ്പിക്കാൻ ഇവിടെ മറ്റൊന്നുമില്ല. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അപരോക്ഷമായ ജ്ഞാനമെന്നും ബ്രഹ്മത്തെക്കുറിച്ചുള്ള പരോക്ഷമായ ജ്ഞാനമെന്നും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കേട്ടിരിക്കുന്നതൊക്കെ ശരിയെന്നാണ്. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അപരോക്ഷമായ ജ്ഞാനം, ബ്രഹ്മത്തെക്കുറിച്ചുള്ള പരോക്ഷമായ ജ്ഞാനം എന്നെല്ലാം കേട്ടിരിക്കുന്നത് ശരിയാണ്. അതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നിടത്താണ് ആശയക്കുഴപ്പം വന്നിരിക്കുന്നത്. ബ്രഹ്മം ആത്മാവ് ജ്ഞാനത്തിന് വിഷയമല്ലെങ്കിൽ പിന്നെ ഈ ബ്രഹ്മജ്ഞാനം എന്താണ്? എന്താണ് അതിന്റെ പ്രയോജനം? ബ്രഹ്മജ്ഞാനമല്ല എന്ന് പറഞ്ഞു, എല്ലാ ജ്ഞാനവും അപരോക്ഷമാണ്, ഒരു ജ്ഞാനവും പരോക്ഷമുണ്ട്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. വെളിച്ചത്തിന് ഇരട്ടായിരിക്കാൻ കഴിയില്ല. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമായാലും ശരി, ബ്രഹ്മത്തെക്കുറിച്ചും ശ്രുതി ബോധിപ്പിക്കുന്നു. ശ്രുതി എങ്ങനെയാണ് ബോധിപ്പിക്കുന്ന? തത്വമസി, അത് നിന്റെ സ്വരൂപമാണ്. അത് മനസ്സിലായെങ്കിൽ അതിനെ വിശദീകരിച്ച് ബോധിപ്പിക്കും. എന്താണ് എന്റെ സ്വരൂപം? ഞാൻ ശരീരമാണെന്ന് ധരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സെന്ന് ധരിക്കുന്നു. പറയുന്നതല്ല ശരീരമല്ല മനസ്സല്ല അതിനപ്പുറമുള്ളതാണ്. അതെന്താണ്? അത് നിത്യമാണ്, അവികാരിയാണ്, സർവവ്യാപിയാണ്. ഈ തരത്തിൽ ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു ശ്രുതി. അത് ശ്രവിക്കുന്നവന് പലതരത്തിലുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് പലതരത്തിൽ. എങ്ങനെയാണ്? പുസ്തകത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോ കേൾവിക്കാർക്ക് എല്ലാവർക്കും പുസ്തകജ്ഞാനം ഉണ്ടായി, പക്ഷെ ഒരുപോലെയല്ല, പലതരത്തിലുള്ള ജ്ഞാനം ഉണ്ടായി. പക്ഷെ അവിടെ ജ്ഞാനം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയത്തില്ല. നിന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് കേട്ടപ്പോ താൻ ധരിച്ചത് തന്നെയാണ്, വേറെ ധരിച്ചില്ല. എന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. പക്ഷെ അവിടെ പോരായ്മകളുണ്ട്. എന്റെ സ്വരൂപം സച്ചിദാനന്ദമാണെന്ന് ഞാൻ അറിഞ്ഞ എന്റെ ആ ജ്ഞാനം അതെനിക്ക് ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ടായത് പക്ഷെ അവിടെ ഒരു അപൂർണത അനുഭവിക്കുന്നു. എന്താണ് അതിൽ എനിക്ക് സംശയങ്ങൾ വരുന്നു, അതെങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ അത് വിഭ്രാന്തി വരുന്നു. എങ്ങനെയാണ് ബ്രഹ്മാനുഭവം, അനുഭൂതി എന്നെല്ലാം കേൾക്കുമ്പോൾ വരുന്ന വിഭ്രാന്തി, അതുപോലെ ഇതിലും വരുന്ന വിഭ്രാന്തി ആത്മാനുഭവത്തെ സംബന്ധിച്ച്. അപ്പൊ ശ്രുതി അല്ലെങ്കിൽ ഗുരു ബോധിപ്പിച്ചപ്പോ തനിക്കുണ്ടായ ജ്ഞാനം അതോടൊപ്പം തന്നെ തന്നെ അജ്ഞാന സംശയങ്ങൾ തുടരുന്നു. അപ്പൊ ജ്ഞാനം അവിടെ അപരോക്ഷമായി തന്നെ, എന്തുകൊണ്ട് അത് സ്വയം പ്രകാശിക്കുന്നു എന്നാണ്? അതിന് പരോക്ഷമാകാൻ കഴിയത്തില്ല. പക്ഷെ അജ്ഞാന സംശയങ്ങളോടൊപ്പം അത് നിൽക്കുന്നു. വെളിച്ചത്തിൽ തന്നെ വ്യത്യാസമുണ്ടല്ലോ, മങ്ങിയ വെളിച്ചം, നല്ല തെളിഞ്ഞ വെളിച്ചം, വെളിച്ചത്തിൽ താരതമ്യമുണ്ട്. അതുപോലെ ഇവിടെയും വന്നിരിക്കുന്നു അജ്ഞാന സംശയങ്ങളോട് കൂടിയ ജ്ഞാനം. പക്ഷെ ജ്ഞാനം അപരോക്ഷമാണ്, ബ്രഹ്മജ്ഞാനം തന്നെയാണ് അത്. കാരണം ബ്രഹ്മത്തെ അങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്, ബോധിപ്പിച്ചതിനാണ് ധരിച്ചത്. പക്ഷെ ഉടൻ സംശയമാണ് അടുത്ത നിമിഷം മനസ്സിൽ വരുന്നത്. നിശ്ചയമല്ല അഹം ബ്രഹ്മാസ്മി, അങ്ങനെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. ഈ സംശയങ്ങളെ ദൂരീകരിക്കുക, അതാണ് ശ്രവണ മനനങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. അപ്പൊ ഏതൊരു ജ്ഞാനമാണോ ഉണ്ടായത്, ആ ജ്ഞാനം തന്നെ സംശയങ്ങളെ ദൂരീകരിക്കുന്നതായി മാറുന്നു. ഏതുപോലെ ഇപ്പോ പുറത്തും വെളിച്ചമുണ്ട്, മുറിക്കകത്തും വെളിച്ചമുണ്ട്. പക്ഷെ ഈ വെളിച്ചത്തിന് ഇതിനകത്തുള്ള ഇരളിനെ മാറ്റാൻ ശേഷിയില്ല. ഈ വെളിച്ചത്തോടൊപ്പം തന്നെ നിഴൽ എന്ന് പറയുന്ന ഇരളാണ്. പക്ഷെ പുറത്തുള്ള പ്രകാശമാണെങ്കിലും ആ ഇരളിനെ മാറ്റിയിരിക്കുന്നു, നിഴലില്ല അവിടെ, അവിടെ പൂർണ്ണമായ പ്രകാശമാണ്. അതുപോലെ പക്ഷെ ഇത് പ്രകാശമല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഈ പ്രകാശത്തിനും വേറൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല, ഇത് പ്രകാശം തന്നെ. പക്ഷെ ഈ പ്രകാശത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു അപൂർണത, ഒരു നിഴലിന്റെ സാന്നിധ്യം. അതുപോലെ തന്നെ ഈ ജ്ഞാനത്തിൽ അജ്ഞാന സംശയങ്ങളുടെ സാന്നിധ്യം. അജ്ഞാന സംശയങ്ങളെ ഇത് നീക്കണം, ഈ ജ്ഞാനം. അജ്ഞാന സംശയങ്ങളെ നീക്കുന്ന ഒരു ജ്ഞാനം തന്റെ ഉള്ളിൽ പ്രകാശിച്ചില്ല. ജ്ഞാനം അവിടെ ഉണ്ടായി, അതുണ്ടായില്ല. അതെന്താണ്? തന്റെ പോരായ്മ, തന്റെ മനസ്സിന്റെ പോരായ്മ, തന്റെ യോഗ്യത കുറവ്. ആ യോഗ്യതകൾ സംഭവിക്കുമ്പോൾ ആ ജ്ഞാനത്തിന്റെ തീവ്രമായ പ്രകാശത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഈ അജ്ഞാന സംശയങ്ങൾ ഇല്ലാതായിത്തീരും. ജ്ഞാനം എപ്പോഴും പരോക്ഷം തന്നെ, പക്ഷേ പരോക്ഷമായിരിക്കുന്ന ആ ജ്ഞാനത്തിന് ഈ അജ്ഞാന സംശയങ്ങളെ നീക്കുന്നതിനുള്ള ശക്തിയില്ല. അത് തന്റെ മനസ്സിന്റെ പോരായ്മയാണ്. അതിനാണ് പറയുന്നത് ചിത്തശുദ്ധി വേണം, മനസ്സിന് ഏകാഗ്രത വേണം. അതൊക്കെ മനസ്സിന്റെ യോഗ്യതകളെ കുറിച്ച് പറയുന്നു. ഏത് യോഗ്യതകളാണ്? സാധന ചതുഷ്ടയ സമ്പത്തി, ഇതെല്ലാം പറയുന്നു. ഏത് യോഗ്യതകളുടെ പോരായ്മയാണോ ഈ അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് കാരണമായിരിക്കുന്നത്, ആ പോരായ്മകളെ പരിഹരിക്കാൻ പറയുന്നു ശാസ്ത്രം തന്നെ, ഗുരു എന്ന് പറയുന്നു. ആ പോരായ്മകൾ മാറി അയോഗ്യത മനസ്സിന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം, അവിടെ പ്രകാശിക്കുന്ന ജ്ഞാനം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നു. ഒരേ തത്വത്തെ തന്നെ, ഒരേ ശ്രുതി തന്നെ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നു, അനേക ശിഷ്യന്മാർ ശ്രവിക്കുന്നു, പലർക്കും ഇതിനെ സംബന്ധിച്ച് പല അറിവാണ് ഉണ്ടാകുന്നത്, ഒരറിവല്ല. എന്തുകൊണ്ട്? ഓരോരുത്തരുടെയും മനസ്സ് വേറെ വേറെയാണ്. ഇവിടെയാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ആവശ്യം. ബ്രഹ്മം ജ്ഞാനത്തിന് വിഷയമല്ലെങ്കിലും ബ്രഹ്മജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. ഇവിടെ വിഷയഗ്രഹണത്തിൽ, അതായത് ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ, പുസ്തകത്തെ ഗ്രഹിക്കുമ്പോൾ ഈ ജ്ഞാനത്തിന് പുസ്തകത്തെ വിഷയമാക്കാൻ കഴിയുന്നു. കാരണം പുസ്തകം അജ്ഞാതമായിരുന്നു, അറിയാതിരുന്ന ഒന്നാണ്. അതിന് ജ്ഞാനത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോഴോ ആ ജ്ഞാനത്തിന് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യം വരുന്നില്ല. അത് സ്വയം പ്രകാശസ്വരൂപമാണ്, അനുഭവസ്വരൂപമാണ്, അനുഭൂതി സ്വരൂപമാണ്. അതുകൊണ്ട് ജ്ഞാനം അവിടെ പരാജയപ്പെടുന്നു. പിന്നെ ജ്ഞാനം എന്താ ചെയ്യുന്നത്? അത് ഈ മനസ്സിലുള്ള അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണോ ജ്ഞാനത്തിലൂടെ ഞാൻ പുസ്തകത്തെ സാക്ഷാത്കരിച്ചത്, അതുപോലെ ജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതിന്റെ ആവശ്യമില്ല. മുഴുതിരിവട്ടത്തിൽ സൂര്യനെ കാണേണ്ട ആവശ്യമില്ല. എന്നാൽ ജ്ഞാനം പ്രയോജനമുള്ളതാണ്. ആ ജ്ഞാനം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നതിനടുത്ത് ഏകശ്രവണം, അത് മതി. ഏകവാരശ്രവണം മനസ്സത്രയും പരിപക്വമായി വരുമ്പോൾ ശ്രവണത്തിൽ അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ജ്ഞാനമുണ്ട് അവിടെ. അങ്ങനെ ദൂരീകരിക്കപ്പെടുന്ന സമയത്ത് ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടായിക്കൂടെ, ആത്മാവിന്റെ അനുഭവം ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കാം. ദോഷങ്ങളെല്ലാം മാറി, അജ്ഞാന വിപരീതങ്ങളായിരുന്നല്ലോ, അതൊക്കെ ഈ ജ്ഞാനം മാറ്റി. പിന്നെ ആ സമയത്ത് അവിടെ സംഭവിച്ചൂടെ ആത്മാനുഭവം? പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെ അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചാൽ പിന്നെ അവിടെ ആത്മാവിന്റെ ജ്ഞാനം ആത്മാവ് എന്ന് രണ്ടില്ല. ഈ അജ്ഞാന സംശയങ്ങളാണ് ഈ രണ്ടിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മാവ് ആത്മാവിന്റെ ജ്ഞാനം. എന്തുകൊണ്ട് നമ്മൾ ആത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നത് അപരോക്ഷമാണ്, ജ്ഞാനത്തെക്കുറിച്ച് എന്ത് പറയുന്നത് അപരോക്ഷമാണ്? അത് അപരോക്ഷമാണ്. രണ്ടും അപരോക്ഷമാണെങ്കിൽ രണ്ടും തമ്മിൽ വാസ്തവത്തിൽ ഭേദമില്ല. ആത്മാവ് ആത്മാവിന്റെ ജ്ഞാനം എന്ന് രണ്ട് ഭേദമില്ല എന്ന് തന്നെയാണ്. ഈ അജ്ഞാന സംശയങ്ങൾ കൊണ്ട് നമ്മളതിനെ വേർതിരിക്കുകയാണ്. അത് ആത്മാവ് ആത്മാവിനെ സംബന്ധിച്ചുള്ള നമുക്കങ്ങനെ രണ്ടാമതൊന്നിന്റെ സഹായം വേണ്ടിയും അത് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്താണ് വെളിച്ചത്തിന്റെ ചുവട്ടിൽ ഇരുട്ടുകൊണ്ട് കഴിഞ്ഞാൽ അത് നീക്കാൻ നമുക്ക് വേറൊരു വെളിച്ചം കൊണ്ടുവരേണ്ടി വരും. ആ വെളിച്ചം അത് നീക്കുന്നില്ല. അതുപോലെ ഇതൊരു ഇങ്ങനെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഈ അജ്ഞാന സംശയങ്ങളും ഇതെല്ലാം തുണി ചേർന്ന് പറയുന്നത് ഭ്രാന്തിയാണ്. ഈ ഭ്രാന്തിയെ ജ്ഞാനം ദൂരീകരിച്ചാൽ അവിടെ ജ്ഞാനം ആത്മാവ് എന്ന് ഭേദം. അവിടെയും പിന്നീട് ഒരനുഭവം അങ്ങനെ ശേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ അനുഭവിക്കുന്നവൻ അനുഭവിക്കേണ്ട വിഷയം അനുഭവം ഇത്തരം ഭേദം അവിടെ. അതുകൊണ്ട് പറയുന്നതാണ് അനുഭവാതീതം. അത് എന്നാൽ ആചാര്യന്മാർ ഗുരുക്കന്മാർ പറയുന്നത് എന്താണ്? ആത്മാവിന്റെ അനുഭവം ഉണ്ടാകണം. പൊതുവെ പറയും അങ്ങനെ പറയാറ് ആത്മാവിനെ സാക്ഷാത്കരിക്കണം. ഇതെല്ലാം പറയാറുണ്ട്. ഇതിന്റെയൊക്കെ താല്പര്യം എന്താണ്? നമ്മൾ ധരിക്കുന്നത് പോലെ നമ്മുടെ ബുദ്ധിക്ക് വിഷയമാകണമെന്നല്ല, അങ്ങനെ ഒരു ഭ്രാന്തി വരാം. അതിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. എന്താ പറയുന്നതിന്റെ താല്പര്യം? ഈ ജ്ഞാനം ശ്രവണം കൊണ്ടുണ്ടായ ആ ജ്ഞാനം അത് അജ്ഞാന സംശയങ്ങളെ ദൂരീകരിച്ചു. അതുകൊണ്ട് വേറെ ചില ഭാഷയിൽ പറയുന്നതാണ് അവിടെ എത്ര പൊടി നശിച്ചു എന്ന് പറയുന്നു. അത് എന്താണ്? അത് അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചതെന്ന്. ഇനി അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ഈ സംശയം വരും. അജ്ഞാന സംശയങ്ങളെ ദൂരീകരിച്ച അതിനെ സമാധി എന്ന് പറയും. സമാധി എന്ന് പറയുന്നു അത് സമാധി തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ഭാവനയിലുള്ള സമാധിയാണ്. നമ്മുടെ ഭാവനയിലുള്ള സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ മാനസികമായ അഭ്യാസം കൊണ്ട് മനസ്സേതെങ്കിലും പ്രത്യേക അവസ്ഥയിൽ പ്രവേശിച്ചിരിക്കുന്ന ആ സമാധി. അതല്ല ഇത്. ഇത് അജ്ഞാനനാശം. അതും അജ്ഞാനനാശം എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ച അജ്ഞാനം, ആത്മാവിനെ സംബന്ധിച്ച വിവരിയും ആത്മാവിനെ സംബന്ധിച്ചുള്ള സംശയം, ഇതിന്റെ നാശം. അതിനു വേണ്ടിയിട്ട് ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനം ആവശ്യം. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, നിലവിലുള്ള ദോഷങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ട. അതുകൊണ്ട് അത് ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്ന അപോഹാരതത്വ, അതാണ് ഇവിടെ അപ്രാപ്യ മനസ്സാ സഹ എന്ന് പറയുന്നതിന്റെ താല്പര്യം. അജ്ഞാന വീണ്ടും ഇവിടെ ഈ അജ്ഞാന സംശയങ്ങൾ ശേഷിക്കും. അജ്ഞാന സംശയങ്ങൾ ശേഷിച്ചതിന് ശേഷം പിന്നെ എന്തോ അതൊന്ന് വിശദീകരിക്കാമോ? അതും ചോദിക്കും. അജ്ഞാന സംശയങ്ങളെല്ലാം മാറി എന്ന് പറഞ്ഞ് ശരി മനസ്സിലാക്കും. അതിന് ശേഷമുള്ള കാര്യം എനിക്കൊന്ന് മനസ്സിലാക്കാം, ഒന്ന് മനസ്സിലാക്കിത്തരാം. അപ്പോ ഈ ഇതെന്താണ് ഈ ചോദ്യം? അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചതിന് ശേഷം പിന്നുള്ള അവസ്ഥ എന്താണ്? അത് വിശദമാക്കാൻ ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആളിന് ആ വിഷയത്തിൽ സംശയമുണ്ട്, അജ്ഞാനമുണ്ടെന്ന് നടത്തും. അപ്പൊ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആ ചോദ്യം എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നവന്റെ അജ്ഞാനത്തെയും സംശയത്തെയും വെളിപ്പെടുത്തുന്നു. അപ്പൊ ചോദിക്കുന്നവന് അജ്ഞാന സംശയങ്ങൾ ഇരിക്കെ അത് മാറിയ അവസ്ഥയെങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനം കൈമാറാൻ സാധ്യമല്ല, ജ്ഞാനത്തെ ഒരാൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. ഒന്ന് അനുഗ്രഹിച്ചാലോ രക്ഷയില്ല, വേറെ പലരും സാധിക്കും, ഇത് മാത്രം സാധിക്കട്ടെ. എന്തുകൊണ്ട്? അജ്ഞാന സംശയങ്ങൾ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് മാറുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ഉപദേശിക്കുന്നത് ശ്രുതി. അത് മാറിയാൽ എങ്ങനെയെന്നുള്ള തന്റെ അജ്ഞാനമാണ്, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അപ്പൊ അജ്ഞാനം നിലനിൽക്കേ അജ്ഞാനം മാറുന്നത് എങ്ങനെ അറിയാൻ പറ്റും? സാധ്യമല്ല. അത് സ്വയം തന്നെ മാറണം. അവസാനത്തെ നില അതാണ്. അതുകൊണ്ട് പറയുന്നത് അവാച്യമാണ്, വാക്കുകൊണ്ടും പറയാൻ കഴിയില്ല. സ്വയം ഒരുവനിൽ എങ്ങനെയാണോ ഇതില്ലാതാകുന്നത്, ഈശ്വര അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹവുമെല്ലാം ആ യോഗ്യതകളെ സമ്പാദിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് യോഗ്യതകളെ സമ്പാദിച്ചാൽ ആ ഉപദേശം കൊണ്ട് ഈ അജ്ഞാന സംശയങ്ങൾ മാറുന്നു. പിന്നെ ശിഷ്യൻ ചോദിക്കുന്നില്ല ഇനി എന്ത്, ഇനി എങ്ങനെ, അതെങ്ങനെയായിരിക്കും ആ ചോദ്യങ്ങളുടെ അവസാനം. അതിനെയാണ് ശാസ്ത്രങ്ങളിലും മറ്റും ആനന്ദാനുഭവമൊന്നും മൗനമൊന്നും അങ്ങനെ പലതരത്തിലും അതിനൊക്കെ വ്യാഖ്യാനിക്കുന്നു. അതൊക്കെ ആ പരമമായ നിലയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം മനസ്സിലുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. ആ നിലയെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല ആർക്കും, ഒരു ശാസ്ത്രത്തിനോ ഒരു ഗുരുവിനോ ഒന്നും അതിനെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് ആത്മനിഷ്ഠമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആത്മജ്ഞാനം പ്രയോജനമുള്ളതാണ്, ആത്മജ്ഞാനം സമ്പാദിക്കേണ്ടതാണ്. പക്ഷെ ആത്മാനുഭവം നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ അത് നമുക്ക് സാധിക്കത്തില്ല. എന്തുകൊണ്ട്? ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല, അത് സ്വയം അനുഭവമാണ്. ആത്മജ്ഞാനം സമ്പാദിക്കാമെന്നുള്ളതെന്നാണ്, അത് സ്വയം അപരോക്ഷമാണ്, സ്വയം അത് പ്രത്യക്ഷമാണ്. പക്ഷേ കാര്യം ആവർത്തിച്ച് പറയും, വിദ്വാന്മാർക്ക് ആത്മാനുഭവം പ്രത്യക്ഷമാണ്. അതിൽ തന്നെ വരുന്ന വ്യത്യാസം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, ആത്മാനുഭവം പ്രത്യക്ഷമാണെങ്കിൽ, ആത്മാനുഭവം സദാ പ്രത്യക്ഷമാണെങ്കിൽ, ഇത്രയും നിന്ന് കേട്ടു ഇപ്പൊ തന്നെ അത് പ്രത്യക്ഷമായെങ്കിൽ പിന്നെന്താ ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം? രണ്ടുപേരിലും ജ്ഞാനം പ്രത്യക്ഷമാണെങ്കിൽ, ഒന്നും അജ്ഞനും അജ്ഞാന സംശയ വിപര്യങ്ങളുണ്ട്, ജ്ഞാനിയിൽ അജ്ഞാന സംശയ വിപര്യങ്ങളില്ല, അതാണ് പ്രത്യക്ഷ. അതാണ് രണ്ടുപേരും തമ്മിലുള്ള അജ്ഞാന സംശയ വിപര്യങ്ങൾ ജിജ്ഞാസകന് ദൃഢബോധന വെച്ചാൽ ആത്മജ്ഞാനിക്ക് അത് ലേശവും ഇല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അതുകൊണ്ട് ജ്ഞാനം സദാ അപരോക്ഷം തന്നെ, ആത്മാവും സദാ അപരോക്ഷം തന്നെ. ആത്മജ്ഞാനിയും ആത്മജ്ഞാനവും ആത്മാവും ഏകമായി അപരോക്ഷമായി പ്രകാശിക്കുന്നു, അജ്ഞാന സംശയ വിവരങ്ങളില്ലാതെ പ്രകാശിക്കുന്നു. എന്താ അതിന്റെ ഫലം? അതിന്റെ ഫലമാണ് മുക്തി. എന്തിൽ നിന്നുള്ള മുക്തി? അജ്ഞാന സംശയ വിപര്യങ്ങളിൽ നിന്നുള്ള മുക്തി, അതാണ് ഇതിന്റെ ഫലം. ഇതാണ് നമ്മൾ രാവിലെ ചർച്ച ചെയ്തത്. ഇനി അടുത്ത വിഷയത്തിലേക്ക്, ഇവിടെ പറഞ്ഞു ഭയം, ഭയമില്ല, ഭയം നിമിത്തമില്ല, അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അവിടെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ, അഭയത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു, എന്നുവെച്ചാൽ ആത്മാവിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു. അവന്റെ സ്വരൂപം തന്നെ അഭയമാണ്. പുറമേ നിന്ന് ഒരു ഭയം വന്നു, ആ ഭയത്തെ ഓടിച്ചു കളഞ്ഞു അവനല്ല. അഭയം എന്ന് പറയുന്നത് അവന്റെ സ്വരൂപം തന്നെ, അത് ആത്മസ്വരൂപം തന്നെ. അത് അഭയപ്രതിഷ്ഠിതനായെന്നോ അല്ലെങ്കിൽ ആത്മപ്രതിഷ്ഠിതനായെന്നോ എന്ത് വേണം പറയാം, രണ്ടിന്റെയും താല്പര്യം ഒന്നുമല്ല. ഇപ്പോൾ ബാഹ്യമായ ഭയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഭയമുണ്ടോ ഇല്ല, ഉണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ, അതെല്ലാം നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ്. ഇനി അടുത്ത് പറയുന്ന പാപപുണ്യങ്ങളെക്കുറിച്ച് അത് പറഞ്ഞു. ഏതും ഭവ വന്ന തപതി കിമഹം സാധുനാകരവും കിമഹം പാപം അകരവുമിതി. ഭാഷകാരം പറയുന്നു, കഥം പുനഃ സാധ്വകർമ്മം പാപക്രിയാചന്ന തപതി ഉച്യത്തെ. സാധ്വകർമ്മം നന്മ ചെയ്യാതിരിക്കുക, പാപക്രിയ തിന്മ ചെയ്യുക. നന്മ ചെയ്യാതിരുന്നാലും പിന്നീട് പശ്ചാത്താപമുണ്ടാകും, ദുഃഖമുണ്ടാകും, അതാണ് താപം എന്ന് പറയുന്നത്. ഓ, ആ സമയത്ത് അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അയാൾ ഇവിടെ ദയ കാണിക്കേണ്ടതായിരുന്നു, നന്മ പ്രവർത്തിക്കേണ്ടതായിരുന്നു, അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സൽപ്രവൃത്തികൾ ചെയ്യാതിരുന്നാലും പിന്നീട് ദുഃഖമുണ്ട്. അന്ന് കോളേജിലൊക്കെ പോയപ്പോൾ നല്ലവണ്ണം പഠിക്കേണ്ടതായിരുന്നു, എന്നാൽ ഇന്ന് സ്വാമിയാവേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ തപിക്കും, അതുകൊണ്ട് സാധു അകർന്നു നല്ലത് ചെയ്യാൻ പറ്റില്ല. പിന്നെ തിന്മ ചെയ്താലോ, തിന്മ ചെയ്താലും തപിക്കും. അന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയിട്ടാണ് ഇന്ന് സ്വാമിയാവേണ്ടി വന്നത്, തപിക്കും, പാപത്തിരിയ. അപ്പൊ സാധു അകർന്നും പാപത്തിരിയ, ഇത് സാധാരണ ജീവന്മാരില് ദുഃഖത്തെ ഉണ്ടാക്കും. അല്ലെ, അതിന് പറയും എന്താണ്, ഭൂതകാലം അവനെ പിന്തുടരുന്നു എന്നൊക്കെ പറയും, തിന്മകൾ പിന്തുടരുന്നു. എന്തൊക്കെ ഞാൻ സമ്പാദിച്ചാലും ശരി, എത്രയൊക്കെ തലവത്തിൽ നിന്ന് അഭ്യാസം കാണിച്ചാലും ശരി, അത് ഒരു നെല്ല് പോലെ പിന്തുടരും. ഭൂതകാലത്തെ സംബന്ധിക്കുന്ന വേദന, ദുഃഖം ഇതെല്ലാം അത് ജീവസാധാരണമാണ്, ആരുടെയും കുറ്റമൊന്നുമല്ല, അത് പോകത്തില്ല. അത് പോകാൻ ഒരു വഴിയുള്ളൂ ജ്ഞാനം, അതാണ് മുക്തി എന്ന് പറയുന്നത്.